വാസ്തവത്തിൽ പിശാജ് ഇപ്പോൾ ഭൂമിയിൽ തന്റെ വലിയ അവധി ചിലവഴിക്കുന്നത് പോലെ തോന്നുന്നു. അവൻ അങ്ങനെ തന്നെ ആഘോഷിക്കുകയാണ്. എന്നാൽ ദൈവം വേണ്ടതൊക്കെ ചെയ്യുവാൻ പോവുകയാണ്. ദൈവം തന്നെ സകലത്തിന്റെയും നിയന്ത്രണം ഏറ്റെടുക്കും. യഥാർത്ഥത്തിൽ അവന് ഒരിക്കലും നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടില്ല. സുഹൃത്തെ, തന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ പ്രപഞ്ചത്തിന്റെ സിംഹാസനത്തിന്മേൽ അവൻ ഇരുത്തുവാനുള്ള സമയത്തേക്ക് അവിടുന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഒരേ ഒരായുസ്, പലതും പരീക്ഷിച്ച് അത് നഷ്ടപ്പെടുത്തിയാൽ തീരാ നഷ്ടം. ശരിയായതെന്തെന്ന് നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന സ്നേഹവാനായ ദൈവം തന്റെ വചനത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് താങ്കൾക്ക് മനസ്സിലാക്കി തരികയാണ് ജീവസന്ദേശം എന്ന ഈ പരിപാടിയിലൂടെ സഹോദരൻ ജോർജ് ഫിലിപ്പ് നിർവഹിക്കുന്നത്. ശ്രദ്ധിച്ചാലും
അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് അറിയുവാനുള്ള മനുഷ്യന്റെ ജിജ്ഞാസ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വർത്തമാനകാലത്തെക്കുറിച്ച് ചിന്തിക്കാത്തപ്പോൾ പോലും ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് മനുഷ്യന്റെ പ്രത്യേകതയാണല്ലോ. ഞാൻ ബൈബിൾ പഠിപ്പിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ വെളിപ്പാട് പുസ്തകം പഠിക്കുവാൻ ധൃതി കാട്ടിയിരുന്ന അനേകം ശ്രോതാക്കളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പഠിപ്പിച്ചപ്പോൾ വളരെ താല്പര്യത്തോടെ കേട്ട് അനുഗ്രഹം പ്രാപിച്ച ആയിരക്കണക്കിന് ശ്രോതാക്കൾ എനിക്ക് കത്തെഴുതി. ഇത് പഠിക്കണം എന്ന് തോന്നുന്നത് അസാധാരണമായൊരു കാര്യമല്ല, സ്വാഭാവികമാണ്. അറിഞ്ഞിരിക്കുവാൻ മാത്രമുള്ള ആകാംക്ഷയാകുന്നു എങ്കിൽ അത് അപകടമാകുന്നു. അനേകർക്കും തങ്ങൾക്കതറിയാം എന്ന് പറയുന്നതിലാണ് ഗമ. എന്നാൽ വെളിപ്പാട് പുസ്തകം പഠിക്കുന്നത് ഗമ കാണിക്കുവാനല്ല, വളരെ പ്രാർത്ഥനയോടെ ഓരോ ദിവസത്തെയും പഠനം ശ്രദ്ധിക്കുവാൻ ഞാൻ താങ്കളെ പ്രോത്സാഹിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അധ്യാപകനാകാത്തിടത്തോളം ഈ കാര്യങ്ങൾ വേണ്ടതുപോലെ ഗ്രഹിക്കുവാൻ നമുക്കാവില്ല എന്ന് ഞാൻ ഓർപ്പിക്കാം. വെളിപാട് പുസ്തകത്തിൻ്റെ മുഖവരിയും വിഷയവിഭജനവും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യപ്പെടുന്നവർക്കത് സൗജന്യമായി അയച്ചു തരുന്നതാണ്. പഠനത്തിന് അത് താങ്കളെ സഹായിക്കും. ഈ പഠനം അടുത്ത 3 മാസത്തേക്കാണ്. പഠനം അവസാനിക്കുന്നതിന് മുൻപ് മൊത്തം പഠനം CD നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. MP3 ആയതിനാൽ അത് കേൾക്കുവാൻ കഴിയുന്ന CD പ്ലെയർ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. പ്രാർത്ഥനയോടെ ഇന്നത്തെ പഠനം നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തിരുവചനം പഠിക്കുവാൻ നൽകിത്തരുന്ന അവസരങ്ങൾക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ബൈബിൾ പഠിക്കുവാൻ ഇപ്രകാരം ഒരു പ്രോഗ്രാം അവിടുന്നാണല്ലോ ഞങ്ങൾക്ക് നൽകിത്തന്നത്. കഴിഞ്ഞ നാളുകളിൽ തിരുവചനം പഠിച്ച ഞങ്ങൾക്കോരോരുത്തർക്കും ഉണ്ടായ അനുഗ്രഹത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തക പഠനത്തിനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാകുന്നു. ഞങ്ങളുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ ഇത് പഠിക്കുവാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾ കേട്ടു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവും നടത്തിപ്പും ഞങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചറിയുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഒരുപോലെ ആത്മാവിൻ്റെ നിയന്ത്രണം ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇന്ന് പഠനം കേൾക്കുവാൻ തയ്യാറായി വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയിൽ നിലനിൽപ്പാൻ തുടർന്നും ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
ശുഭ പര്യവസായിയായ ഒരു കഥയുടെ അവസാനത്തെ അധ്യായം അതുപോലെയാണ് വെളിപ്പാട് പുസ്തകം. എങ്ങനെയാണ് ഈ ലോകം അവസാനിക്കുവാൻ പോകുന്നതെന്ന് വെളിപ്പാട് പുസ്തകം നമ്മോട് പറയുന്നു. ഈ ലോകത്തിൽ ഇന്ന് സംഭവിക്കുന്ന ഓരോന്നും കാണുമ്പോൾ, വർത്തമാന പത്രങ്ങളും മാസികകളും വായിക്കുമ്പോൾ ഞാൻ അല്പം അസ്വസ്ഥനാകുന്നു. നാളെ എന്തായിത്തീരുമെന്ന് ചിന്തിച്ച് ഞാനും വ്യാകുലപ്പെടാറുണ്ട്. നിങ്ങളും അപ്രകാരം അസ്വസ്ഥരാകാറുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ണു തുറന്ന് ചുറ്റുമൊന്ന് നോക്കൂ സുഹൃത്തേ. ലോകത്തെ നോക്കുമ്പോൾ ഇരുളടഞ്ഞ ഒരു ചിത്രമാകുന്നു നാം കാണുന്നത്. ഇന്നലത്തേതിനേക്കാൾ മോശമായ അന്തരീക്ഷം ഇന്ന്. എങ്ങനെ ഇത് നല്ലതാകും? ശുഭപര്യവസാനിയാകും എന്നെനിക്കറിയില്ല. എന്നാൽ ഞാൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകം എടുത്തു നോക്കുക. ഞാൻ അതെടുത്ത് വായിക്കുമ്പോൾ എല്ലാം ഭംഗിയായി പര്യവസാനിക്കുമെന്ന് ഞാൻ കാണുന്നു. നിങ്ങൾക്കതറിയാമോ? ഭൗതിക വസ്തുക്കളാകുന്നു ഇപ്പോൾ ഡ്രൈവറുടെ ഇരിപ്പിടത്തിൽ. അവ മനുഷ്യവർഗത്തെ നിയന്ത്രിക്കുന്നു. അപ്രകാരത്തിലാണ് സകലവും കാണുന്നത്. വാസ്തവത്തിൽ പിശാച് ഇപ്പോൾ ഭൂമിയിൽ തന്റെ വലിയ അവധി ചെലവഴിക്കുന്നത് പോലെ തോന്നുന്നു. അവൻ അങ്ങനെ തന്നെ ആഘോഷിക്കുകയാണ്. എന്നാൽ ദൈവം വേണ്ടതൊക്കെ ചെയ്യുവാൻ പോവുകയാണ്. ദൈവം തന്നെ സകലത്തിൻ്റെയും നിയന്ത്രണം ഏറ്റെടുക്കും. യഥാർത്ഥത്തിൽ അവന് ഒരിക്കലും നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടില്ല സുഹൃത്തെ. തൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ പ്രപഞ്ചത്തിൻ്റെ സിംഹാസനത്തിന്മേൽ അവൻ ഇരുത്തുവാനുള്ള സമയത്തേക്ക് അവിടുന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടം ഇരുണ്ടതായി തന്നെയാണ് കാണുന്നത്. ഇന്നത്തെ ലോക സാഹചര്യത്തെ നോക്കിയിട്ട് ഈ ലോകം സംഭവ്യമായ എല്ലാ ലോകങ്ങളിലും വെച്ച് മെച്ചപ്പെട്ടതാണെന്ന് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും അയാളുടെ ചിന്താഗതിക്ക് ഏതോ കാര്യമായ തകരാറുള്ള വ്യക്തിയാണ്. ലോകം വളരെ മോശമായ ഒരു സ്ഥിതിയിലാണ്. എവിടെയാണ് സ്വസ്ഥതയുള്ളത്? എവിടെയാണ് യഥാർത്ഥ മനുഷ്യത്വമുള്ളത്? ജനിച്ചുപോയല്ലോ എന്ന് ചിന്തിച്ച് അനേകരും ജീവിച്ചു പോകുന്നു. കുടുംബ ബന്ധങ്ങളിൽ തകർച്ച, അത് അനേകരെയും ആത്മഹത്യയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ചുറ്റുപാടുകളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള ഭീതി അനേകരെയും ഒരുതരം അടിമത്വത്തിൽ കഴിയുവാൻ നിർബന്ധിതരാക്കുന്നു. ഇതൊക്കെയാണെങ്കിലും വെളിപ്പാട് പുസ്തകമുള്ളതിനാൽ ഞാനൊരു ദോഷൈകതൃക്കല്ല. ക്രിസ്തുവിൽ ആശ്രയിച്ചിട്ടുള്ള ഓരോ വ്യക്തിയോടും എനിക്ക് പറയുവാൻ കഴിയുന്നത്, നിങ്ങൾ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഇതെല്ലാം ഭംഗിയായി തന്നെ പര്യവസാനിക്കും. ഒരു ദൈവവൈതലിന് ദോഷത്തിനായി തീരില്ല. പ്രിയ സുഹൃത്തേ, സകലത്തിൻ്റെയും മുകളിൽ ദൈവമായിക്കൊണ്ട് എല്ലാം വെളിയിൽ വരുവാൻ പോവുകയാണ്. അതുകൊണ്ട് അവനോടൊപ്പം ആയിരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേദപണ്ഡിതനായിരുന്ന കാൽവിൻ പറഞ്ഞതുപോലെ, ഇപ്പോൾ വിജയിച്ചിട്ട് പിന്നെ തോൽക്കുന്നതിനേക്കാൾ ഇപ്പോൾ തോറ്റാലും പിന്നെ ജയിക്കുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സുഹൃത്തെ, ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ തോറ്റുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്ന കൂട്ടത്തിലാണ് ഞാൻ. എന്നാൽ പിന്നീട് ഞാൻ വിജയിക്കുവാൻ പോവുകയാണ്. ഇപ്പോൾ എന്നെയും എന്നെപ്പോലുള്ള അനേകരെയും മണ്ടന്മാർ എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ ഒരു ദിവസം ഞങ്ങൾ നേടും. അന്ന് ആരാണ് മണ്ടന്മാരെന്ന് ലോകമറിയും. ഞാനിത് അറിയുന്നതിന് കാരണം, അതെ, വിജയിക്കും എന്ന കാര്യം അറിയുന്നതിന് കാരണം ഞാൻ വെളിപ്പാട് പുസ്തകം വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇനിയും നിങ്ങളും എന്നോടൊപ്പം ഈ പുസ്തകം വായിക്കും എന്ന് ഞാൻ ആശിക്കുന്നു. ഇത് എത്രയധികം പ്രാവശ്യം വായിക്കാമോ അത്രയും അധികം പ്രാവശ്യം വായിക്കൂ. അത്രയ്ക്ക് ഗുണം ചെയ്യും. ശ്രദ്ധിച്ചു വായിക്കണം. വായിക്കുമ്പോൾ ചിന്ത അവിടെയും ഇവിടെയും ഓടി നടക്കരുത്. ഞാൻ ഈ പുസ്തകം പഠിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ ഒരു ഭയവും വിറയലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് എന്റെ പ്രാപ്തിക്കുറവിനെ അല്ല കേട്ടോ. വേറെ പല ഘടകങ്ങളും ഇതിലുണ്ട്. ഒന്നാമതായി, ശ്രോതാക്കളിലെ അറിവിന്റെ കുറവ്. ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിലെ അറിവിനെയാണ്, അതായത് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ്. വെളിപ്പാട് പുസ്തകം ബൈബിളിലെ 66-ാമത്തെ പുസ്തകമാണെന്ന് നിങ്ങൾ ഓർക്കണം. അതും ഏറ്റവും ഒടുവിൽ ചേർത്തിരിക്കുന്ന പുസ്തകം. ഇതിൻ്റെ അർത്ഥം, ഈ പുസ്തകം ശരിക്കും പഠിക്കുവാൻ ഒരു വ്യക്തി ഇതിനു മുൻപുള്ള 65 പുസ്തകങ്ങൾ ശരിക്കും പഠിച്ചിരിക്കണം. ഈ കാര്യം പറഞ്ഞാൽ പലർക്കും ഇത് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടാണ്. ബൈബിളിലെ 66 പുസ്തകങ്ങളുടെ പേരോ ഒരു പുസ്തകം പുതിയ നിയമത്തിലാണോ അതോ പഴയ നിയമത്തിലാണോ എന്നും അറിയുന്നതിനു മുൻപ് പലർക്കും അറിയുവാൻ ധൃതി വെളിപ്പാട് പുസ്തകമാണ്. അതൊന്ന് പഠിപ്പിച്ചേര്, അതാണ് അറിയേണ്ടത്. ഇങ്ങനെയുള്ളവർ പരാജയപ്പെടുന്നതിൽ എന്താണ് അത്ഭുതം? അവർ വേണ്ടാത്ത പല വ്യാഖ്യാനങ്ങളുമായി വരും. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ഏറ്റവും ഒടുവിൽ പഠിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചത്. വെളിപ്പാട് പുസ്തകത്തിന് മുൻപ് ബൈബിളിലുള്ള സകല പശ്ചാത്തലത്തിൻ്റെയും ഒരു പ്രായോഗിക അറിവ് ആദ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. തിരുവചനത്തിൻ്റെ ഒരു സ്പർശബോധവും അതിലെ വസ്തുതകളുടെ ഒരു അറിവും ഉണ്ടാകേണ്ടതുണ്ട്. എടുത്തുചാടി ഒരു ദിവസം കൊണ്ട് വെളിപ്പാട് പുസ്തകം മുഴുവൻ പഠിച്ച് സംതൃപ്തി അടയുവാൻ ശ്രമിക്കരുത് സുഹൃത്തെ. നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം ആകുന്നു അതിൻ്റെ അർത്ഥം എന്ന് ചിന്തിക്കരുത്. ഒരു പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായമാണിത്. അതിനു മുൻപുള്ള അധ്യായങ്ങൾ അറിയാതെ, അല്ലെങ്കിൽ അതിനു മുൻപുള്ള കഥ അറിയാതെ ഇതെങ്ങനെ മനസ്സിലാക്കുവാനാണ്? ഈ പുസ്തക പഠനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നെ ഭയപ്പെടുത്തുന്ന വേറൊരു വസ്തുത എന്തെന്നാൽ, ഈ പഠനം നാം ഇപ്പോൾ നൽകുമ്പോൾ ഇന്നത്തെ സാഹചര്യം എങ്ങനെയായിരിക്കുന്നുവോ അതാണ് ഇന്നത്തെ സാഹചര്യം. സംശയിക്കുന്നതും ചോദ്യം ചെയ്യുന്നതുമായ ഒരു കാലം എന്നതല്ല പ്രാഥമികമായ പ്രശ്നം. തീർച്ചയായും അതുണ്ട് എന്ന് ഞാൻ മറക്കുന്നില്ല. എന്നാൽ നാം ജീവിക്കുന്ന ഈ അന്ധകാര നിബിഡവും പ്രയാസമേറിയതും നിരാശാജനകവുമായ ദിനങ്ങളാണ് എൻ്റെ ഭയത്തിൻ്റെ രണ്ടാമത്തെ കാരണം. ഒന്നാമത്തെ കാരണം ഓർക്കുന്നല്ലോ, 65 പുസ്തകങ്ങളെക്കുറിച്ച് അറിയാതെ 66-ാമത്തെ പുസ്തകം പഠിക്കുവാൻ വരുന്ന അനേകരുടെയും ചിന്താഗതി. രണ്ടാമത്തെ കാരണം ഇപ്പോഴത്തെ സാഹചര്യം. എല്ലാ തുറകളിലും നേതൃത്വത്തിൻ്റെ പരാജയം നാം കാണുന്നു. ഗവൺമെൻറ്റിൽ, രാഷ്ട്രീയത്തിൽ, ശാസ്ത്രത്തിൽ, വിദ്യാഭ്യാസത്തിൽ, പ്രതിരോധത്തിൽ, കലാപ്രകടനങ്ങളിൽ, എന്തിനധികം മതത്തിൽ പോലും. എല്ലാ രംഗങ്ങളിലും നേതൃത്വത്തിന് കാര്യമായ കുറവ് കാണുന്നു. ആചാര്യന്മാർക്ക് തങ്ങളുടെ തന്നെ ക്യാമ്പസുകൾ നിയന്ത്രിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ അവരെങ്ങനെയാണ് ലോകത്തിന് മൊത്തം നേതൃത്വം നൽകുവാൻ പോകുന്നത്? ഓരോ രംഗത്തും പരിശോധിക്കൂ. മറ്റുള്ളവരെ ചൂഷണം ചെയ്യണം എന്ന് മാത്രമാണ് ഓരോരുത്തരുടെയും താൽപ്പര്യം. ഒത്തിരി ഒത്തിരി സംസാരം കേൾക്കാവുന്നതാണ്, എന്നാൽ പ്രയോജനപ്രദമായ യാതൊന്നും കേൾക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം. ഈ കൂട്ടങ്ങളിൽ ഒന്നിനോ സമൂഹത്തിൻ്റെ ഭാഗത്തിനോ എന്തെങ്കിലും പരിഹാരം പറയുവാനില്ല. അവർ നേതൃത്വത്തിൽ ഒരു വലിയ പരാജയമാണ്. തങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ പാടില്ലാത്തവർ മറ്റുള്ളവരെ എങ്ങോട്ട് നയിക്കുവാനാണ്? യഥാർത്ഥ നേതൃത്വത്തിന് രൂക്ഷമായ ക്ഷാമം, കുറവ് അനുഭവപ്പെടുന്ന ഒരു കാലത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. സദാചാരപരമായ ഈ ചതുപ്പു നിലത്തിൽ നിന്നും, അല്ലെങ്കിൽ നമ്മെ ആകെ ചുറ്റിപ്പിണഞ്ഞിരിക്കുന്ന പ്രയാസമേറിയ പ്രതിസന്ധിയിൽ നിന്നും വെളിയിലേക്ക് നയിക്കുവാൻ ആരുമില്ല. വളരെ വളരെ പ്രശ്നപൂരിതമായ കഠിനമായ സമയത്താണ് നാം ജീവിക്കുന്നത്. ഇതിനെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്നെനിക്കറിയില്ല. ആർക്കാരെയാണ് ബഹുമാനമുള്ളത്? ആർക്ക് ആരോടാണ് യഥാർത്ഥ സ്നേഹമുള്ളത്? യഥാർത്ഥത്തിൽ സഭാചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു കാലയളവിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. കണ്ണു തുറന്ന് ചുറ്റുമൊന്ന് നോക്കുന്ന ഏതൊരു ഭക്തന്റെയും ഹൃദയം തകർക്കുന്ന ഒരു കാലയളവ്. സഭ വഷളാകുവാൻ കഴിയുന്നതിൻ്റെ പരമാവധി ആയിത്തീർന്നിരിക്കുന്ന ഒരു കാലം. ഓരോ ദൈവപൈതലും കൈമലർത്തി നിസ്സഹായത പ്രകടിപ്പിക്കുന്നു. ഒന്നും ചെയ്യുവാൻ കഴിയില്ല, ഒരാൾ തന്നെ നിന്നാൽ എന്ത് സാധിക്കാനാണ് എന്ന് ഓരോരുത്തരും നിരാശയോടെ ചോദിക്കുന്നു. ഈ കാലത്തെക്കുറിച്ച് അറിവുള്ള മനുഷ്യർ വളരെ രസകരമായ പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. ചിലരുടെ വാക്കുകൾ വളരെയധികം ചിന്തിപ്പിക്കുന്നതാണ്. ഞാനിവിടെ ചില മഹാന്മാരുടെ വാക്കുകൾ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം ഓർക്കണം, ഞാൻ ഏതെങ്കിലും ക്രിസ്തീയ പ്രസംഗകർ പറഞ്ഞത് എടുത്തു പറയുവാനല്ല പോകുന്നത്. പിന്നെയോ, ജീവിതത്തിൻ്റെ പല തുറകളിൽപ്പെട്ട പ്രഗത്ഭരായ ചിലരുടെ വാക്കുകൾ. അനുഭവമുണ്ടാക്കുവാനായി പ്രവർത്തിച്ച ഡോക്ടർ ഉറെ, ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അദ്ദേഹം ഒരു മാസികയിൽ ഇപ്രകാരം എഴുതി, ഞാനാകെ പേടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങളെയും പേടിപ്പിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു, സമയം വളരെ ചുരുക്കം മാത്രമാകുന്നു. വെസ്സനർ ഫാലോ എന്ന മഹാൻ പറഞ്ഞത്, ക്രിസ്ത്യാനിയുടെ ഒരു ചുമതല എന്തെന്നാൽ ലോകാവസാനത്തിനായുള്ള ഒരുക്കങ്ങൾ ചെയ്യുക. ഡോക്ടർ വില്യം യോഗറ്റ് പറഞ്ഞത്, 5 ഭൂഖണ്ഡങ്ങളിലെ ചുവരെഴുത്ത് നമ്മോട് പറയുന്നത് ന്യായവിധി ഏറ്റവും അടുത്തിരിക്കുന്നു എന്നത്രേ. HG Wells തന്റെ മരണത്തിനു മുൻപ് പറഞ്ഞു, ഈ ലോകം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ജീവനെന്ന് നാം വിളിക്കുന്ന സകലത്തിന്റെയും അവസാനം അടുത്തിരിക്കുന്നു എന്ന്. അങ്ങനെ അനേകരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാവുന്നതാണ്. ഒന്നടങ്കം മനുഷ്യർ പറയുന്നത്, മഹാന്മാർ പറയുന്നത്, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു, അന്ത്യം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു എന്നത്രേ. ഇന്നത്തെ ഈ ചിത്രം കുറെ കൂടി ഇരുണ്ടതാക്കുവാൻ പോരുന്നതാണ് ഇന്നത്തെ സഭയുടെ സ്ഥിതി. നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലത്തിലെ പ്രശ്നത്തിന് ആധുനിക സഭയ്ക്ക് യാതൊരു പരിഹാരവും കാണിക്കുവാനില്ല എന്നത് എത്ര പരിതാപകരമാണ്. കൊല്ലുവാനിറങ്ങുന്നവന്റെ കൂടെ കൊല്ലുവാനിറങ്ങുന്നതാണ് ഇന്നത്തെ സഭ. 2nd World War ശേഷം സഭയിൽ ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്, എന്നാൽ അത് അധികം നാൾ നിന്നില്ല. അന്നൊക്കെ സഭ എരിഞ്ഞു ശോഭിക്കുകയായിരുന്നു. ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരം നൽകുവാൻ സഭയുടെ പക്കൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സഭയ്ക്ക് സ്വത്തുണ്ടായി. സ്വത്ത്, ഏതൊരു പട്ടണത്തിലും അതിന്റെ ഹൃദയഭാഗത്ത് പള്ളികൾ തലയുയർത്തി നിന്നു. നല്ല നല്ല സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും മറ്റും സഭയ്ക്കുണ്ടായി. മനുഷ്യനെ സേവിക്കുന്നതിനായി ഉണ്ടാക്കിയ ക്രിസ്തുവിന്റെ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കുവാനും നിത്യമായ സന്തോഷത്തിലേക്ക് മനുഷ്യനെ നയിക്കുവാനുമായി ഉണ്ടാക്കിയതായ ഈ പ്രസ്ഥാനങ്ങളൊക്കെ മനുഷ്യനെ പിഴിഞ്ഞ് പണമുണ്ടാക്കുവാനുള്ള ഉപാധികളായി മാറി. ഷോപ്പിംഗ് കോംപ്ലക്സസും വിനോദ കേന്ദ്രങ്ങളുമൊക്കെ ഉണ്ടാക്കുന്നതിലായി സഭയ്ക്ക് കൂടുതൽ ശ്രദ്ധ. വലിയ വലിയ പരിപാടികൾ സഭയിൽ കാണുന്നു. എന്നാൽ ഇപ്പോൾ സഭ പരാജയപ്പെടുന്നതാണ് നാം കാണുന്നത്. സ്വന്തം നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് സഭ എന്ന് വിളിക്കപ്പെടുന്ന സംഘടനകൾ മൊത്തം. അങ്ങനെ ഇന്നത്തെ സംസ്കാരത്തെയോ പ്രശ്നങ്ങളെയോ സഭ ഒരുവിധത്തിലും ബാധിക്കാത്ത അവസ്ഥയിലാണ്. അതെ, പ്രശ്നത്തിൽ യാതൊന്നും ചെയ്യുവാൻ സാധിക്കാത്ത, ഒരു നോക്കുകുത്തി പോലെ മാത്രം കഴിയുന്ന സഭ. ഒരു ദോഷൈക ദൃക്ക് പോലെ ഞാൻ സംസാരിക്കുന്നു എന്ന് തോന്നിയാൽ വാസ്തവം അതല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ സുഹൃത്തെ. ഞാനൊരു ദോഷൈക ദൃക്കല്ല. യാഥാർത്ഥ്യം പറയുന്ന ആള് എപ്പോഴും ദോഷം കാണുന്ന ആൾ ആകുന്നു എന്ന് പറയുന്നതല്ലേ തെറ്റ്. ഈ ലോകത്തെ നാം ഇന്ന് ആകെ കുഴഞ്ഞു മറിഞ്ഞതായിട്ടാണ് കാണുന്നത്. കുരുക്കുകൾ അഴിക്കുവാൻ ശ്രമിച്ച് കൂടുതൽ കുരുക്കുകൾ ഉണ്ടാക്കുന്നവരെയാണ് നാം എല്ലായിടത്തും കാണുന്നത്. കുറേ നാളുകളായി ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഭാവിയെ നോക്കിയിട്ട് പറയുന്നു, ഒരു വലിയ പ്രതിസന്ധി വരുന്നു എന്ന്. ഒത്തിരി നാളുണ്ട് ഇത് കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുവാൻ മനുഷ്യർക്കൊരു പ്രത്യേക താല്പര്യവും കാണുന്നുണ്ട്. ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു എന്നറിഞ്ഞാൽ മനുഷ്യർ അവിടെ തടിച്ചുകൂടുമല്ലോ. അതുകൊണ്ട് തന്നെ ആളെ കൂട്ടുവാൻ മാത്രം ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നു എന്ന പരസ്യം നടത്തി കൺവെൻഷനുകൾ നടത്തുന്ന അനേകം ആളുകളുണ്ട്. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് കാര്യമായി യാതൊന്നും അറിയാൻ പാടില്ലാത്ത അനേകരും ഭാവിയെക്കുറിച്ച് പറയുവാൻ കഴിവുള്ളവരാകുന്നു, പഠിപ്പിക്കുവാൻ കഴിവുള്ളവരാകുന്നു എന്ന് വീമ്പിളക്കുന്നു, ആളുകളെ വഴിതെറ്റിക്കുന്നു. എന്നാൽ നമുക്ക് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെയധികം ചർച്ച ചെയ്ത് ഈ പുസ്തകം പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചത്, നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, സംശയങ്ങൾ അപ്പോഴപ്പോൾ ചോദിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം തരുവാൻ സാധിക്കും എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ എന്താണ് മനസ്സിലാക്കുവാൻ കഴിയുന്നതെന്നും നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയെന്നും പറഞ്ഞു തരുവാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ആവശ്യവുമാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ വിവരണത്തിൽ വേദപണ്ഡിതന്മാർ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും വിശാലമായ വ്യാഖ്യാനത്തിൽ വരുമ്പോൾ നാല് പ്രധാന വിഭാഗങ്ങളാണ് നാം കാണുന്നത്. ആ നാല് വിശദീകരണങ്ങൾ നമുക്ക് നോക്കാം. നാല് വിധത്തിലുള്ള ചിന്താഗതികൾ. ഒന്ന്, ഭൂതകാല ക്രിയയെ സംബന്ധിച്ച് പറയുന്ന വ്യാഖ്യാനം. ഭൂതകാല ക്രിയയെ സംബന്ധിച്ച് പറയുന്ന വ്യാഖ്യാനം. ഈ ചിന്താഗതി അനുസരിച്ച് വെളിപ്പാട് പുസ്തകം മുഴുവൻ കഴിഞ്ഞ കാലത്തിൽ നിറവേറിക്കഴിഞ്ഞു എന്നാണ് പഠിപ്പിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മൊത്തം യോഹന്നാന്റെ കാലത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അത് നീറോ ചക്രവർത്തിയുടെയും ഡൊമീഷ്യൻ ചക്രവർത്തിയുടെയും കാലത്ത് സംഭവിച്ചു കഴിഞ്ഞു എന്നത്രേ ഈ പഠിപ്പീര്. ഒട്ടനവധി ജർമ്മൻ പണ്ഡിതന്മാർ ഈ ചിന്താഗതിയാണ് പഠിപ്പിച്ചിരുന്നത്. അവരുടെ പഠിപ്പീരിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ ഉദ്ദേശം പീഡനം അനുഭവിച്ചിരുന്ന സഭയ്ക്കൊരു ആശ്വാസമാകുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലത്തെ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രതീകങ്ങളിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് പറയുവാനുള്ളത്, വെളിപ്പാട് പുസ്തകം എഴുതിയത് ദൈവജനത്തിന്റെ ആശ്വാസത്തിന് വേണ്ടി തന്നെയാണ്. എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെ ആയിരുന്നു താനും. എന്നാൽ ഭൂതകാല ക്രിയയെ സംബന്ധിച്ച് പറയുന്ന വ്യാഖ്യാനത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് വെളിപ്പാട് പുസ്തകം ബൈബിളിൽ നിന്നും എടുത്തു മാറ്റാവുന്ന ഒരു അവസ്ഥയിലാകുന്നു എന്നത്രേ. കാരണം ഈ കാലത്തിന് യോജിക്കുന്ന അർത്ഥം ഒന്നും അതിലില്ലല്ലോ. എന്തിനാണത് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് ചുരുക്കം. ഇവിടുത്തെ ഈ ചിന്താഗതിക്ക് മറുപടി നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നതായും നമുക്ക് കാണാം. രണ്ടാമത്തേത് ചരിത്രപരമായ വ്യാഖ്യാനമാകുന്നു. ഈ ചിന്താഗതി വെളിപ്പാട് പുസ്തകം സഭയുടെ ചരിത്രത്തിൽ തുടർച്ചയായി നിറവേറിക്കൊണ്ടേയിരിക്കുകയാണ്. യോഹന്നാന്റെ കാലം മുതൽ ഇന്നുവരെ അത് തുടരുന്നു എന്ന്. ഏഴ് സഭകളെ സംബന്ധിച്ച് ഈ പറഞ്ഞതിൽ അല്പം സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നാം കാണുന്നതാണ്. എന്നാൽ അതിനപ്പുറം ഒരു കാര്യം വ്യക്തമാണ്. വെളിപ്പാട് പുസ്തകം പ്രവചനമാകുന്നു. അതായത് ഇനിയും സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മൂന്നാമതായി ചരിത്രപരമായ അധ്യാത്മവാദം. ചരിത്രപരമായ അധ്യാത്മവാദം ചരിത്രപരമായതിൻ്റെ അല്ലെങ്കിൽ ഇതിനു തൊട്ടു മുൻപ് നാം കണ്ടതിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ്. ഇത് ആദ്യം മുൻപോട്ട് വെച്ചത് വില്യം രാംസേ ആകുന്നു. ഈ ചിന്താഗതി പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ രണ്ട് മൃഗങ്ങൾ എന്നാൽ സാമ്രാജ്യപരവും പ്രാദേശികവുമായ റോമൻ ഭരണങ്ങളാകുന്നു എന്നത്രേ. ഈ പുസ്തകം ഈ പറഞ്ഞതുപോലെ എഴുതിയതിന് കാരണം വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു. ഇതത്രേ ഈ ചരിത്രപരമായ അധ്യാത്മവാദത്തിന്റെ വിവരണം. ഈ സിദ്ധാന്തപ്രകാരം വെളിപ്പാട് പുസ്തകം മിക്കവാറും നിറവേറിക്കഴിഞ്ഞു. പിന്നെ ഇന്നത്തെ സഭയ്ക്ക് ആവശ്യമായ ചില ആത്മീയ പാഠങ്ങൾ അതിൽ നാം കാണുന്നുണ്ട്. അത്രമാത്രം. സഹസ്രാബ്ദ നിഷേധവാദം എന്ന് നാം ഇന്നറിയപ്പെടുന്ന പഠിപ്പീര് മിക്കവാറും ഈ ചരിത്രപരമായ അധ്യാത്മവാദമാകുന്നു സ്വീകരിച്ചിട്ടുള്ളത്. ഇത് വാസ്തവത്തിൽ ഈ പുസ്തകത്തിന്റെ ഉദ്ദേശത്തെ നശിപ്പിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നതെല്ലാം പ്രതീകങ്ങൾ മാത്രമാണെന്ന് പറയുന്നത് എത്ര വലിയ അബദ്ധമാകുന്നു. അവ എന്തിന്റെ പ്രതീകങ്ങളാണെന്ന് പറയുവാൻ ഈ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞില്ല എന്നതാണ് രസം. അതാണ് അവരുടെ പ്രശ്നം. ഒടുവിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യാഖ്യാനത്തിൽ നിന്നും ചില അസാധാരണങ്ങളായ ചിന്താഗതികൾ പ്രചരിക്കുവാൻ തുടങ്ങി. എന്തെല്ലാം അബദ്ധങ്ങളാണ് പലരും പഠിപ്പിക്കുവാൻ തുടങ്ങിയതെന്നറിയാമോ? നാലാമത്തെ ചിന്താഗതി, സഹസ്രാബ്ദാൽപൂർവ ചിന്താഗതിക്കാരായ എല്ലാവരും കൈക്കൊണ്ടിരിക്കുന്ന വ്യാഖ്യാനമാണ് ഭാവികാല ക്രിയയെ സംബന്ധിക്കുന്നത്. നാലാമത്തെ ചിന്താഗതി ഭാവികാല ക്രിയയെ സംബന്ധിക്കുന്നതാണ്. അതായത് വെളിപ്പാട് പുസ്തകം ഭാവികാലത്ത് സംഭവിക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ ചിന്താഗതിയാണ് ഞാൻ അംഗീകരിക്കുന്നതും പഠിപ്പിക്കുന്നതും. ഇപ്പം എന്റെ നിലപാട് വ്യക്തമാണല്ലോ. വെളിപ്പാട് പുസ്തകം പ്രാഥമികമായും പ്രവചനപരം ആകുന്നു എന്നത് കാണുന്നു. മിക്കവാറും സഹസ്രാബ്ദാൽപൂർവ ചിന്താഗതിക്കാർ വെളിപ്പാട് പുസ്തകത്തിന് അനുയോജ്യമായ ഒരു പ്രത്യേക തരം വ്യാഖ്യാനത്തെയാണ് പിന്തുടരുന്നത്. തേജസ്കരിക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ വെളിപ്പാടോടുകൂടിയാണ് അത് ആരംഭിക്കുന്നത്. തുടർന്ന് സഭയെ നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്നു. അതോടെ സഭയുടെ ചരിത്രം മുഴുവനും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. തുടർന്ന് മൂന്നാം അധ്യായത്തിന്റെ അവസാനത്തിൽ സഭ സ്വർഗത്തിലേക്ക് പോകുന്നതായി നാം കാണുന്നു. മേലിൽ സഭയായിട്ടല്ല, പിന്നെയോ ക്രിസ്തുവിനോടുകൂടെ ഭൂമിയിലേക്ക് വരുന്ന മണവാട്ടിയായി. അതെ, അവൻ തന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വരുമ്പോൾ അവനോടുകൂടി വരുന്ന അവസ്ഥ. ആ ആയിരം ആണ്ട് വാഴ്ചയെക്കുറിച്ച് യോഹന്നാൻ നമ്മോട് പറയുന്നതാണ്. അതൊരു പരീക്ഷണത്തിന്റെ കാലമായിരിക്കും. ആ കാലത്തിന്റെ അവസാനത്തിൽ സാത്താനെ ഒരു ചുരുങ്ങിയ കാലത്തേക്ക് അഴിച്ചുവിടും. തുടർന്ന് അവസാനത്തെ എതിർപ്പ് അവസാനിപ്പിച്ച് നിത്യത ആരംഭിക്കും. ഇതത്രേ പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ ചിന്താഗതി. നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള വ്യാഖ്യാനം ഇതാണല്ലോ. ഈ കാലത്ത് ഈ വ്യാഖ്യാനത്തെ നിശിതമായി വിമർശിക്കുന്ന അനേകരുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അവർ ഈ വ്യാഖ്യാനത്തെ താഴ്ത്തിക്കെട്ടുവാൻ ശ്രമിക്കുക മാത്രമല്ല, ഇതേക്കുറിച്ച് ആക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്യാറുണ്ട്. നേരെ നിന്ന് ജയിക്കുന്നില്ലെങ്കിൽ പരിഹസിച്ച് തോൽപ്പിക്കുകയാണല്ലോ പതിവ്. ഒരു കൂട്ടർ പറയുന്നത് ഈ സഹസ്രാബ്ദാൽപൂർവവാദം ഈ അടുത്തയിടയെ ഇറങ്ങിയ ഒന്നാകുന്നു എന്നത്രേ. ഈ കൂട്ടരുടെ വാദം ശരിയാണെന്ന് തോന്നും. കാരണം പലപ്പോഴും ശക്തി പ്രാപിച്ചിരുന്നത് തെറ്റായ പഠിപ്പീരുകളായിരുന്നല്ലോ. കർത്താവിന്റെ വരവിനെക്കുറിച്ച് പ്രധാനമായി മൂന്ന് പഠിപ്പീരുകളാണ് വേദ പഠിതാക്കളുടെ ഇടയിലുള്ളത്. അത് നമുക്ക് നാളെ ചിന്തിക്കാം. എന്താ, പ്രാർത്ഥനയോടുകൂടി ഈ ദിവസങ്ങളിലെ പഠനങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നല്ല ദിവസത്തിനായി, ദൈവവചനം പഠിക്കുവാൻ ലഭിച്ച മനോഹരമായ അവസരത്തിനായി സ്തോത്രം. പ്രത്യേകമായി ഞങ്ങൾ ഈ പ്രധാനപ്പെട്ട പുസ്തകം പഠിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. പഠിപ്പിക്കുവാനും പഠിക്കുവാനും അങ്ങയുടെ ആത്മാവ് ഞങ്ങളിൽ വ്യാപരിക്കുന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളല്ലോ. അതുകൊണ്ട് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് ഇന്ന് സംസാരിച്ചതിനായി സ്തോത്രം. കൂടുതൽ മനസ്സിലാക്കുവാൻ തുടർന്ന് സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.